ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം രാജേഷ്. എന്തായാലും ഇന്നലെ ആ ഒരു സാഹചര്യത്തിൽ പോലും തീപിടുത്തം ഏറ്റവും ശക്തമായി നിൽക്കുമ്പോൾ പോലും നിരവധി ചിത്രങ്ങളും വീഡിയോയും എല്ലാം അവിടെ നിന്ന് രാജേഷ് SBS മലയാളത്തിന് അയച്ചു തന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും അത്രയും കാര്യങ്ങൾ നമുക്കായി അയച്ചു തന്നതിനും മറ്റുള്ളവർക്കായി വിവരങ്ങൾ പങ്കുവച്ചതിനും അതിന് തന്നെ നന്ദി. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് രാജേഷ്?
ഡിജു, ഇന്ന് ഞങ്ങൾ രാവിലെ ആ ഫയർ നടന്നിടത്ത് ഞങ്ങൾ കുറെ ആ വളർഗ്രൂവിലുള്ള ഞങ്ങളുടെ സ്ട്രീറ്റിലുള്ള ആൾക്കാർ കുറെ പേര് ഞങ്ങൾ നടന്നു. അപ്പൊ ഞങ്ങൾ പിന്നെ നോക്കിയപ്പോ അവിടെ ഇപ്പോഴും നല്ല പുകയും പിന്നെ ചിലയിടത്ത് ശരിക്കും തീ കത്തുന്നതായിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ SES പിന്നെ 000 വിളിച്ച് അവരോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവർ ഓൾറെഡി അത് മോണിറ്റർ ചെയ്തോണ്ടിരിക്കുവാണ്, അത് കുഴപ്പമില്ല, അങ്ങനെ അവര് പറയുന്നത് അത് ഇനി ആളിപ്പിടിക്കാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങൾ കണ്ട ആ സംഭവം. പക്ഷേ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളിപ്പോ ഒരു അവിടുന്ന് ഇച്ചിരി ദൂരെ ഒരു പാർക്കിലോട്ട് വന്നാണ് കുറച്ച് ശുദ്ധവായു ശ്വസിക്കാന്ന് പറഞ്ഞു. അപ്പം അവിടെ ഞങ്ങൾ കണ്ടപ്പോ ഇപ്പോഴും പുകയൊക്കെ വരുന്നുണ്ട് കുറച്ച് ദൂരെ നിന്നൊക്കെ. പിന്നെ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് കണ്ടീഷൻ ഇനിയും ചേഞ്ച് ആവുമെന്നാണ് അവർ പറയുന്നത്, അറിയത്തില്ല.
ഇന്നലെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നു, നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല, അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല എന്നായിരുന്നല്ലോ രാജേഷ് പറഞ്ഞത്. അതിനുശേഷം വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നോ?
ആ ഇല്ല, ഇന്നലെ വീട്ടിലേക്ക് ഞങ്ങൾ ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ പോയി. അത് ഞങ്ങളൊരു 6:00 വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവാക്വേറ്റ് ചെയ്തു. എന്നിട്ട് പാർക്കിലും പിന്നെ ജൂജിയുടെ വീട്ടിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 11:30 ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് റൗണ്ട് അടിച്ചു. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, പക്ഷെ വണ്ടിയൊന്നും അന്നേരവും വിട്ടില്ല. ഞങ്ങളെല്ലാം നടന്നാണ്, സ്ട്രീറ്റിൽ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് വീട്ടിൽ കയറിയത്.
ഓക്കെ, എന്തായാലും ഇന്നലത്തെ ആ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ രാജേഷ്? കാരണം എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു നിങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയത്, അതിനുശേഷം എന്തു ചെയ്തു, അത്തരം കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ, ഒന്ന് വിശദമായി തന്നെ പറയാൻ കഴിയുമോ?
ഓക്കെ ഓക്കെ, ഞാൻ പറയാം. അതൊരു ശരിക്കും ഒരു ഫണിയാണ്. ഞങ്ങള് പിള്ളേരുടെ സോക്കർ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത് എന്റെ ബ്രദർ നാട്ടിൽ നിന്ന് വന്നിട്ട് റോജിൻ. അപ്പം ഞങ്ങള് ഇങ്ങനെ വെളിയിലോട്ട് നോക്കി, അപ്പൊ റോജിൻ എന്നോട് പറഞ്ഞു, അവന്റെ വൈഫിനോട് പറഞ്ഞു, അതാണ് തുണിയൊക്കെ വെളി കിടക്കുന്ന അടുത്തേക്ക് നല്ല മഴ വരാൻ ചാൻസസ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ എന്റെ ആപ്പിൽ നോക്കിയപ്പം പിന്നെ ക്ലൗഡും ഇല്ല, ഒന്നുമില്ല, 32 degrees കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇവിടെ വെദർ അവരുടെ ഫോർകാസ്റ്റ് ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഇവിടെ മഴ വരാൻ ഒരു 1% പോലും ചാൻസ് ഇല്ല. അവൻ പറഞ്ഞല്ല, ആ മേഘം കണ്ടാൽ അറിയാം നല്ല മഴയായിരിക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ ശരിക്കും ഒരു ഡാർക്ക് പുകയെല്ലാം കൂടെ മേളിലോട്ട് ഭയങ്കര ക്ലൗഡ് പോലെ തോന്നി. അന്നേരമാണ് ശരിക്കും ഞങ്ങൾ അറിഞ്ഞത്, വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ആ സ്മെല്ലും ഒക്കെ വന്നത്. അന്നേരമാണ് ശരിക്കും ഇവിടെ ഒരു പിന്നെ എങ്ങാണ്ട് ഫയർ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ആ സെയിം ഇൻസിഡന്റിൽ ഞാൻ ഞങ്ങളുടെ ഡോറിൽ ആരണ്ടോ ഒന്ന് നോക്ക് ചെയ്തു. ഈ വോളണ്ടിയേഴ്സ് പറഞ്ഞു, നിങ്ങൾ ഇവാക്വേറ്റ് ചെയ്യാൻ എപ്പം വേണേലും പറയും, അതുകൊണ്ട് റെഡി ആയിട്ടിരുന്നോളാം പറഞ്ഞു. നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെച്ച് റെഡി ആയിട്ടിരുന്നോളാം പറഞ്ഞു. അങ്ങനെ പിന്നെ എന്റെ വൈഫ് നൈറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങുമായിരുന്നു. പിന്നെ ഞാൻ പുള്ളിക്കാരെയും വിളിച്ചെണിപ്പിച്ചു, പറഞ്ഞു ഇങ്ങനെ ഇവാക്വേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ പാസ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു, അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക. പിന്നെ കുട്ടികൾ, അവർക്ക് മെയിൻ ആയിട്ടുള്ള അവരുടെ പെറ്റ്സ് ഉണ്ട്, 2 kids, 1 puppy. അപ്പൊ ഇതിനെയും എല്ലാം പിന്നെ ഇവാക്വേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടെല്ലാം പട്ടിയെല്ലാം ലീസ് ഒക്കെ ചെയ്തിട്ട് വെളിയിൽ പോയി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക. പിന്നെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ ഹെലികോപ്റ്റർ വന്ന് വാട്ടർ ബോംബ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് തോന്നി അന്നേരം. പിന്നെ അത് മാത്രമല്ല, ബ്രദറൊക്കെ വന്ന് അവർ വന്നിട്ട് 2 days ഉള്ളൂ, അവരിങ്ങനെ ബുഷ് ഫയറിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു അവരൊരു ചെറിയ ഷോക്കിലാണ്. അങ്ങനല്ല, ഒരു ഒരു ആദ്യമായിട്ട് ഇങ്ങനെ കണ്ട് വന്ന് 2 days അവർ കണ്ട ഈ കാഴ്ചയൊക്കെയാണ്.
അതെ, തീർച്ചയായും. എന്തായാലും നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും രാജേഷ്, നമുക്ക് ബ്രദറിനോട് സംസാരിക്കാം. അതിനു മുൻപ് ആ മേഖലയിൽ നിങ്ങളുടെ ഒരു നിങ്ങൾ താമസിക്കുന്ന അവിടെ ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത്?
16 മുമ്പേ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ നെയ്ബേഴ്സ് ഉണ്ട്, അവരോട് ഞങ്ങൾ സംസാരിച്ചു, അവർ പറഞ്ഞു 16 മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് 1-2 വീടുകളും ഒക്കെ പിന്നെ ഇമ്പാക്റ്റഡ് ആയിരുന്നു. പക്ഷേ അവര് പറഞ്ഞു ചില വേറെ കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല, നമ്മൾ ഇവാക്വേറ്റ് ചെയ്യും. പിന്നെ അവിടെ അന്നേരം തന്നെ ഞങ്ങൾക്കറിയാം അവിടെ ഒരു 10-12 ഫയറിന്റെ വാഹനങ്ങളും പിന്നെ വോളണ്ടിയേഴ്സും എല്ലാം ഭയങ്കര മോണിറ്ററിംഗ് ആയിരുന്നു. അപ്പൊ നമുക്കറിയാം അങ്ങനെ കാജുവാലിറ്റി ഒന്നും ഉണ്ടാവത്തില്ല, പിന്നെ വീടൊക്കെ ഇൻഷുർഡ് ആണ്. പിന്നെ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് കുട്ടികളുടെ കുറെ കാര്യങ്ങളും, അത് വീട് ഫുള്ള് എത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മണി കൊണ്ട് റിപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അന്നുള്ള ഒരു വിഷമേ ഉള്ളായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഒരു നമുക്കൊരു വറീസ് ഒന്നും ഇല്ലായിരുന്നു.
ഒരു പേടി ഞെട്ടൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ?
ഓ ഇല്ല ഇല്ല ഇല്ല, പേടി ഞെട്ടൽ ഒന്നും ഇല്ലായിരുന്നു. ഇത് ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ വീട് നഷ്ടപ്പെട്ട, അല്ലാതെ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ കുഞ്ഞിലത്തെ കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ലായിരുന്നു.
ഓക്കെ, എന്തായാലും അത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം തയ്യാറായിരുന്നു ഈ ഇവാക്വേഷന്? കാരണം ഓസ്ട്രേലിയയിൽ എപ്പോഴും പറയാറുണ്ട്, ബുഷ് ഫയർ ഉണ്ടാവുകയാണെങ്കിൽ, കാട്ടുതീ ഉണ്ടാവുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എടുത്തിരിക്കണം, വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കണമെന്ന് ഒരുപാട് മുന്നറിയിപ്പുകൾ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എത്രത്തോളം തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു?
ശരിക്കും പറഞ്ഞാൽ ഡി ജു, ശരിക്കും അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. ഞങ്ങളോട് വന്ന് പറഞ്ഞത് ഒഫീഷ്യലായിട്ടല്ല പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ അവിടെ സ്ട്രീറ്റിലൊക്കെ തന്നെയുള്ള കുറച്ച് വോളണ്ടിയേഴ്സ് ആണ്, ഒരു ലേഡിയാണ് ഞങ്ങളെ വന്ന് നോക്കി ചെയ്തിട്ട് പറഞ്ഞത് ഇങ്ങനെ പാനിക് ആവണ്ട, ചിലപ്പം ഇവാക്യുവേഷൻ ചെയ്യാൻ പറയും അവര്, അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ പാസ്പോർട്ട്, പിന്നെ കുറെ ഹാർഡ് ഡ്രൈവ്സ്, അങ്ങനെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അത്യാവശ്യം ഇടാനുള്ള തുണികള്, പിന്നെ പെറ്റിന്റെ ഫുഡ്, പിന്നെ ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് നമ്മള് ഒരു പ്ലാനിങ്ങും ഒരു അങ്ങനെയുള്ള കരുതലും ഒന്നും ഇല്ല, ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ.
രാജേഷിന്റെ വീടിന്റെ എത്ര അടുത്ത് വരെ തീ എത്തിയായിരുന്നു?
അറൌണ്ട് ഒരു 100 and 200 meters എന്ന് പറയാം.
ഓക്കെ, വലിയ തീ ആയിരുന്നു അവിടെ അവിടെ വരെ എത്തിയത്?
ആ ശരിക്കും ഞങ്ങൾക്ക് ശരിക്കും ആ ലിറ്ററലി ആ ഫ്ലെയിം കാണാമായിരുന്നു, ഇങ്ങനെ മേളിൽ ഇങ്ങനെ കത്തുന്നതും പിന്നെ ആ ഫ്ലെയേഴ്സ് ഇങ്ങനെ പറക്കുന്നതും. അപ്പൊ അതിനകത്ത് ആൾക്കാർ വെറി ആയത് ആ പറന്നു പോകുന്ന ആ തീപ്പൊരികൾ ചിലപ്പോൾ നമ്മുടെ ഈ വീടിന്റെ മുകളിലൊക്കെ വന്ന് വീണിട്ട്, ഈ ഗട്ടറൊക്കെ ക്ലീൻ ചെയ്യാതിരിക്കുവാണെങ്കിൽ ഈ ലീവ്സിലൊക്കെ വന്നിട്ട് അത് പിന്നെ രണ്ടാമത്തെ സെക്കൻഡറി ആയിട്ട് നമുക്ക് നമ്മുടെ വീടിനെ ഡാമേജ് ചെയ്യുന്ന ഫയറൊക്കെ ഉണ്ടാവാൻ പറ്റും. അപ്പൊ ആൾക്കാരൊക്കെ കൂടുതലും ഞങ്ങളും ഞങ്ങളുടെ റൂഫൊക്കെ ഞങ്ങൾ നനച്ചു, ഇൻ കേസ് ആ ചെറിയ പൊരികൾ വന്ന് വീണിട്ട് കത്താതിരിക്കാൻ വേണ്ടി.
ഓക്കെ, എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഫയർ ആൻഡ് എമർജൻസി സർവീസസിന്റെ ഇത്തരം ഒരു പ്രവർത്തനം ആദ്യമായിട്ടായിരിക്കുമല്ലോ നേരിൽ കാണുന്നതും വീട്ടിന്റെ തൊട്ടടുത്ത്. എന്താണ് അതേക്കുറിച്ച് തോന്നിയത്, അത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്?
ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യണം അവരെ, അവർ അവർ വന്ന് അവരുടെ ആ അവരുടെ കോർഡിനേഷനും അവർ വന്ന് ചെയ്തതും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ അതിന്റെ ആ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇന്റൻസിറ്റി മനസ്സിലായത്, എത്ര അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ അത്രയും. അത് ബിക്കോസ് നമുക്ക് അറിയാം ഒരു 10-400 ഞങ്ങൾ 400 meters അടുത്ത്, 400-500 meters ഞങ്ങൾ നടന്നു. ആ സ്ഥലം എല്ലാം ശരിക്കും നമുക്കറിയാം ഒരു 50 meters മുമ്പ് വരെ എല്ലാം കത്തിക്കരിഞ്ഞ് കിടക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരെ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ അഡ്ജസൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ കത്താനുള്ള വളരെയേറെ ചാൻസസ് ഉണ്ടായിരുന്നു. അവര് അവര് ശരിക്കും പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ഓൺ ദം, അവർ ഭയങ്കര അടിപൊളി നല്ല വർക്കായിരുന്നു, അവരെ നമ്മൾ സമ്മതിക്കണം.
ഓക്കെ രാജേഷ്, എന്തായാലും സഹോദരനോട് കൂടി ഒന്ന് ഫോൺ കൊടുക്കാമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്ന് 2 ദിവസത്തിനുള്ളിൽ ഓസ്ട്രേലിയയിലെ ഇത്തരത്തിലുള്ള ഒരു ബുഷ് ഫയർ, കാട്ടുതീ നേരിൽ കണ്ടു, അത് അനുഭവിച്ചു, അതിന്റെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണല്ലോ സഹോദരൻ. റോജിൻ എന്നാണ് സഹോദരന്റെ പേര് പറഞ്ഞു തോന്നുന്നു, റോജിൻ കൂടി ഒന്ന് കൊടുക്കാമോ?
ഹലോ.
ഹലോ റോജിൻ, എന്ത് തോന്നുന്നു ഓസ്ട്രേലിയയിലെ ആദ്യത്തെ അനുഭവം?
നല്ല ഒരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിശയിച്ചു ഇങ്ങനൊരു ഇത് കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ നമ്മള് നമ്മുടെ കാട്ടുപ്രദേശത്തിൽ കാട്ടുതീ എന്ന് കേട്ടിട്ടുള്ള അല്ലാതെ ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇങ്ങനെ തീ കത്തുന്നതിനോട് അടുച്ച് കയറുന്ന കത്തുന്ന നമ്മൾ ആദ്യമായിട്ട് കാണാം. വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇവിടുത്തെ അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മറ്റേ വളരെ ഗംഭീരമായിരുന്നു.
ഓക്കെ, എന്തായാലും രാജേഷ് അവിടെ താമസിക്കുമ്പോൾ ഒരുപാട് കാലമായി അവിടെ താമസിക്കുന്ന രാജേഷിന് കാര്യമായി പേടിയൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. റോജൻ എന്ത് തോന്നി, പേടിയോ ആശങ്കയോ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു ആ സമയത്ത്?
ആശങ്ക എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോ കണ്ടത് ഒരു സർക്കിളിനകത്ത് വോൾവർത്തി എന്ന് പറഞ്ഞാൽ ഫുൾ സർക്കിളിൽ ഇങ്ങനെ തീ കത്തിക്കത്തി ഇങ്ങനെ പോവായിരുന്നേ. അത് കാണുമ്പോൾ നമ്മള് തീയുടെ നടുക്കായി പോകുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പം ഞങ്ങള് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ലേറ്റ് നൈറ്റ് ആയപ്പോഴത്തേക്ക് ഫുൾ ഒരു ഹാഫ് സർക്കിൾ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ രാവിലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പുകയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വന്നപ്പോ ഇങ്ങനെ അതിന്റെ ഫുൾ റൗണ്ടിൽ ഇങ്ങനെ ബുഷുള്ളതെല്ലാം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഇപ്പോഴും. നമ്മളവിടുന്ന് കുറഞ്ഞു.
ഓക്കെ,
അതൊരു തീർച്ചയായിട്ടും എന്റെ വൈഫൊക്കെ സത്യം പറഞ്ഞാൽ പേടിച്ചുപോയി. ആ ഷോക്കായിപ്പോയി, എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ ആയിപ്പോയി. നമുക്ക് അത്രയും ഒരു ട്രീയുടെ മേളിൽ വരുന്ന ഫ്ലെയിം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, റെഡ് ഫ്ലെയിം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു നൈറ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ട്രീ ഹൈറ്റ് അബോവ് അത് ഫ്ലെയിം കത്തുന്നുണ്ടായിരുന്നു പൊങ്ങി.
ഓക്കെ, എന്താണ് ഈ ഒരു അനുഭവത്തിൽ നിന്ന്, ഇപ്പോൾ കുറച്ചു കാലത്തേക്ക് സന്ദർശനത്തിന് വന്നിരിക്കുകയാണല്ലോ റോജിൻ, ഈ ഒരു അനുഭവത്തിൽ നിന്ന് എന്താണ് റോജിന് തിരിച്ചു പോകുമ്പോൾ മനസ്സിലുണ്ടാവുക?
അതിപ്പോ നേരിട്ട് കാണാൻ പറ്റി, പക്ഷെ നേരിട്ട് കാണാൻ പറ്റില്ല. അവരുടെ ആ ഒരു എമർജൻസി സർവീസ് വളരെ ഗംഭീരമായിരുന്നു. അവർ ലേറ്റ് നൈറ്റ് വരെ, അവരെനിക്കുന്നു മോർണിംഗ് വരെ അവരവിടെ തന്നെ ഒരു 6-7 ഫയർ എഞ്ചിൻസ് അവിടെ തന്നെ നമ്മുടെ ആ സ്ട്രീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ പോലീസും ഉണ്ടായിരുന്നു, സ്ട്രീറ്റ് തൊട്ട് വണ്ടികളൊന്നും വിടുന്നില്ലായിരുന്നു. അപ്പൊ വളരെ ഗംഭീരമായിട്ട് തന്നെ അവരുടെ എമർജൻസി സർവീസ് ഭയങ്കര ഗംഭീരമായിരുന്നു. അപ്രീഷിയേറ്റ് ചെയ്യണോ? അതെ,
തീർച്ചയായും. അതെ, തീർച്ചയായും. എന്തായാലും ഈ കാട്ടുതീയിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന നിങ്ങളുടെ സുഹൃത്ത് ജോജി കൂടി ഉണ്ടല്ലോ, ജോജി ജേക്കബ്, ജോജി കൂടി ഒന്ന് ഫോൺ കൊടുക്കാമോ? ജോജി നമസ്കാരം. രാജേഷിനെയൊക്കെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയുണ്ടായി, അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയുണ്ടായി. ജോജി ഒന്നും പക്ഷേ ഒഴിപ്പിച്ചിരുന്നില്ല, മറിച്ച് സ്റ്റാൻഡ് ബൈ ആയി മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നിൽക്കാനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു.
അതുകൊണ്ട് രാജേഷൊക്കെ എന്റെ വീട്ടിലായിരുന്നു.
എന്തായിരുന്നു ജോജിയുടെ ഒരു സാഹചര്യം?
എന്റെ വീടിന്റെ ഒരു 700 meters ഈ സംഭവം നടക്കുന്നത്. ഞാൻ സത്യത്തിൽ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അപ്പം എന്റെ ഭാര്യയെ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ അവര് നോക്കുമ്പോൾ വീടിന്റെ മുന്നിലൊക്കെ പോലീസും ഫയർഫോഴ്സും ഒക്കെ നിൽക്കുന്നുണ്ട്. ഫോണിൽ അവൾ സ്ക്രീം ചെയ്തു, നമ്മുടെ വീടിന്റെ മുന്നിലാണോ വീടാണോ കത്തുന്നുള്ള ഒരു പേടിയായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ രാജേഷിനെ വിളിച്ച് മേക്ക് ഷുവർ ചെയ്യുവായിരുന്നു. അങ്ങനെ ഞാൻ അറിഞ്ഞത് തന്നെ. പിന്നെ ഞാൻ 10 minutes വീട്ടിലെത്തി, വീട്ടിൽ വന്ന് റോഡെല്ലാം ബ്ലോക്ക് ചെയ്തേക്കുവായിരുന്നു. നമുക്ക് ഉടനെ ഫോണിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ ലാൻഡ് ലൈനിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമ്മൾ പ്രിക്കോഷൻ എടുക്കണം, നമ്മൾ ഇവാക്വേറ്റ് ചെയ്യേണ്ടി വരും എന്നായിരുന്നു. പക്ഷെ നമുക്കത് വേണ്ടി വന്നില്ല.
അപ്പൊ എന്തുകൊണ്ടായിരുന്നു അവിടെയൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവാക്വേറ്റ് ചെയ്തത്? തീ അങ്ങോട്ട് എത്താത്തത് കൊണ്ട് തന്നെയായിരുന്നു.
അങ്ങോട്ടും അധികം അതിനുള്ള സാധ്യതയില്ല, കത്താനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ നല്ല ദൂരം ഉണ്ടായിരുന്നു, 700 meters. പിന്നെ അത് വേറൊരു വഴിക്കോട്ട് കാറ്റടിച്ച് കൊണ്ടുപോവാണ് ഫയറും.
അപ്പൊ രാത്രി വീട്ടിൽ കഴിഞ്ഞപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും തരത്തിലുള്ള അലേർട്ട് വല്ലതും ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടി വന്നിരുന്നു?
ആ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുമാതിരി ഒന്ന് സൈലന്റ് ആയി. അവര് റോഡ് ബ്ലോക്ക് ചെയ്തിരുന്ന ആൾക്കാരെ അതുവഴി പോകാനൊക്കെ അനുവദിച്ചു. പിന്നെ അവരൊരുമാതിരി ഒന്നും അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊഴിച്ചും ഒക്കെ കൺട്രോൾഡ് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ രാവിലെ ആയപ്പോഴത്തേക്ക് വീണ്ടും കാറ്റ് കുറച്ചുകൂടെ വരുന്നുണ്ട്.
തീർച്ചയായും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കാട്ടുതീ ബാധിച്ച് വീട്ടിൽ ഒരുപക്ഷെ പലരും വീട്ടിന് പുറത്ത് കഴിയുകയാണ്. ആ സാഹചര്യത്തിൽ പോലും ഇത്രയും കാര്യങ്ങൾ, അവിടുത്തെ സാഹചര്യങ്ങൾ, അനുഭവങ്ങളെല്ലാം തന്നെ SBS മലയാളത്തിലൂടെ മറ്റ് മലയാളികളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി ജോജി രാജേഷ് റോജിൻ.
ഓക്കെ.